സന്തോഷമുള്ള ഓർക്കാനമേ ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അപ്പോസ്തല വൃന്ദം, പ്രവാചക വൃന്ദം, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെടുന്ന കർത്തൃദാസന്മാർ, സഹോദരന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എൻ്റെ കൂട്ടുശുശ്രൂഷകന്മാർ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഇവിടെ 5 മണിക്ക് സ്റ്റേജിൽ വന്നതാണ്. ഇവിടുത്തെ നിർദ്ദേശപ്രകാരം ഇത്രയും നേരം ഇരുന്ന ഒരു യോഗവും കുമ്പനാട്ട് ഞാൻ ഓർക്കുന്നില്ല. 5-ാമത്തെ പ്രാസംഗികനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ഇരുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പാസ്റ്റർ ജേക്കബ് ജോൺ പ്രസിഡൻറ്റും പ്രസംഗിച്ചു. അത് പ്രസംഗം എന്ന നിലയിലല്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ദൂത ദൈവം നമ്മെ കേൾപ്പിച്ചു. നാം ഒന്ന് ഫ്രഷാകാൻ പോവുകയാണ്. 100-150 പേർ ഇപ്പോൾ പോയിട്ടുണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഭക്ഷണം യോഗാനന്തരമുണ്ട്, അതുകൊണ്ട് ആർക്കും ധൃതി വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ളവർക്ക് പോകുവാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. കരങ്ങളെ കോർത്തുപിടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൂതുകൾക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളെ സ്നേഹിക്കുന്നതിനാലും സ്തോത്രം. നിലനിൽക്കുന്ന ഫലം തരുന്നതിനാലും സ്തോത്രം. കർത്താവേ, രോഗശാന്തിയുടെ വ്യാപാരം ഇവിടെ വ്യാപരിപ്പിച്ചതിനാലും സ്തോത്രം. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയെ അവിടുന്ന് ശാസിച്ച് അകറ്റിയിരിക്കാലും സ്തോത്രം. വ്യോമമണ്ഡലത്തിൽ വിഹരിക്കുന്ന പൈശാചിക വ്യാപാരത്തെ അവിടുന്ന് ബന്ധിച്ച് അകറ്റിയിരിക്കാലും സ്തോത്രം. ഭൗമമണ്ഡലത്തിൽ ഞങ്ങൾക്കെതിരെ പോരാടുന്ന വ്യാപാരങ്ങളെ കർത്താവേ നീ മാറ്റിയിരിക്കയാലും സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ, ഭൂമിയിൽ, അധോലോകത്തിൽ സർവാധികാരവും പ്രാപിച്ച യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. രാത്രി ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് വിജയം ഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രതികരിക്കുവാനടിനെ ശുദ്ധീകരിക്കണമേ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമേ. സംശയങ്ങൾക്ക് പരിഹാരം തരണമേ. പ്രശ്നങ്ങൾക്ക് അന്തം വരുത്തണമേ. രോഗത്തിന് സൗഖ്യം കൽപ്പിക്കണമേ. ഇവിടുന്ന് മടങ്ങുമ്പോൾ ദൈവനോട് സംസാരിച്ചു എന്നുള്ള വലിയ തൃപ്തി ഞങ്ങളെ ഇപ്പോൾ തന്നെ ഭരിക്കുന്നുണ്ട് കർത്താവേ. തുടർന്നും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന പ്രസംഗ വിഷയം സുവിശേഷമാണ്, ദൈവവചനമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്, ദൈവവചനമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാസംഗികരുള്ള വിഷയം സുവിശേഷമാണ്, ദൈവവചനമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ, വക്താക്കളാകുവാൻ, ശ്രോതാക്കളാകുവാൻ ദൈവം അവസരം തന്നതിനാൽ കരമേർ ദൈവത്തെ സ്തുതിക്കാം. പോരാ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, 1986 ഞാൻ ഇവിടെ ബൈബിൾ കോളേജ് പഠനത്തിന് വേണ്ടി വന്ന ദിവസം ഒരാഴ്ചക്കകം എന്നെ നിരാശ ഭരിച്ചു. ഞാൻ വലിയ ദുഃഖത്തിലൂടെ കടന്നുപോയി. എനിക്ക് അബദ്ധം പറ്റിയോ എന്ന് ഞാൻ സന്ദേഹിച്ചു. ഇവിടെ ആവശ്യത്തിന് വെളിച്ചം വൈകുന്നേരങ്ങളിലില്ലായിരുന്നു, 1-2 ബൾബുകൾ മാത്രമേ ഉള്ളൂ. അന്ന് ഇപ്പോഴുള്ള സ്റ്റേജോ അതിനു മുമ്പുള്ള സ്റ്റേജോ അതിനു മുമ്പുള്ള സ്റ്റേജോ അല്ല, ഒരു ചെറിയ സ്റ്റേജാണ് ഇവിടെ ഉള്ളത്. രാത്രി 12 മണി കഴിഞ്ഞ് എൻ്റെ മാനസിക സംഘർഷത്തിൻ്റെ തീവ്രതയിൽ ഞാൻ ഈ സ്റ്റേജിൽ വന്നിരുന്ന് കരഞ്ഞു. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ വരുന്നില്ല. എൻ്റെ പ്രശ്നം മുഴുവനും എനിക്ക് അബദ്ധം പിണഞ്ഞോ. ഞാൻ ഈ വേലയ്ക്ക് തിരഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധമായിരുന്നോ എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിച്ചത്. വിദേശത്തു നിന്ന് ജോലി രാജിവെച്ചാണ് 24-ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ വന്നത്. അന്ന് രാത്രി 1/2 മണിക്കൂർ കറങ്ങി കരിഞ്ഞു കാണും. ഒറ്റ സുഹൃത്തുക്കൾ എന്നോടുകൂടെ അന്ന് സ്റ്റേജിൽ ഇവിടെ ഇല്ല, എല്ലാവരും ഉറങ്ങുക. പാഷ വർഗീസ് മത്തായി, പാഷ സി ജോൺസൺ, പാഷ ജോർജ് മോനച്ചൻ, പാഷ ബി മോനച്ചൻ, പാഷ വി പി ജോസ്, ഇവരെ ഞങ്ങളെല്ലാവരും ഒരേ കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചവരാണ്. ആരും അറിയുന്നില്ല, ഇവിടെ ഇരുന്ന് ഞാൻ കരയുകയാണ്. അന്ന് രാത്രി ദൈവം എന്നെ ഒരു ശബ്ദം കേൾപ്പിച്ചു. അതിപ്രകാരമാണ്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും,
ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇന്ന് രാത്രി തുടർന്നുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായ ഒരു ഭാഗം വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 20:24. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പീഡയെക്കുറിച്ചാണ് പറയുവാൻ ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലെ പീഡയിൽ അതിനുണ്ടായ കാരണങ്ങൾ നമ്മൾ തിരക്കിയാൽ ഒന്നാമത് കാണുന്ന കാരണം അസൂയ, ശുദ്ധ അസൂയ. സദൂക്യര്, മഹാപുരോഹിത കുടുംബാംഗങ്ങള്, ശാസ്ത്രിമാര്, അവർ നോക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ ഈ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുടെ പുറകെ കൂടുന്നു. അവർക്ക് അസൂയ തോന്നി. അടുത്ത പദം ഉപയോഗിച്ചിരിക്കുന്നത് നീരസമെന്ന. നമ്മളൊരു കാര്യം ഓർക്കണം, ആശയപരമായ സംഘട്ടനമല്ല ഉണ്ടായത് 1-ാം നൂറ്റാണ്ടിലെ സഭയോടുള്ള ബന്ധത്തിൽ. ആദർശപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചല്ല അന്നത്തെ സംഘട്ടനം. സുവിശേഷത്തിന് തടസ്സം നിൽക്കുന്ന, എതിര് നിൽക്കുന്ന ആ വ്യാപാരം വ്യാപരിച്ച മെത്തേഡ് അസൂയ എന്നുള്ളതായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ സ്വയശോധനയ്ക്കായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എന്തേ ആ പറയുന്ന രോഗം അന്ന് ശാസ്ത്രിമാർക്ക്, പുരോഹിതന്മാർക്ക്, സദൂക്യരായവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അതോ നമുക്കുണ്ടോ? പീഡ വരുന്ന വഴി ഓർക്കണേ. അന്ധകാര വ്യാപാരം ദൈവജനത്തിനെതിരെ പോരാടുവാൻ ഉപയോഗിച്ച ആ കുത്സിതമായിട്ടുള്ള സ്വഭാവം അത് മറ്റൊന്നുമല്ല, അസൂയ, നീരസം. പിന്നീട് നാം വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ പീഡയ്ക്ക് കാരണമായി തീർന്നത് സാക്ഷാൽ അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ശൗല് തൻ്റെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങി പുരുഷന്മാരെ സ്ത്രീകളെയും പിടിച്ചിഴച്ച് വലിച്ചുകൊണ്ട്, പിന്നൊരു വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ശൗൽ കുല നിശ്വസിച്ചുകൊണ്ട്, താൻ ഉച്ഛ്വസിക്കുന്നത് കുലയായിരുന്നു. പക്ഷേ ഈ പറയുന്ന ശൈലി പൗലോസ് അല്ലെങ്കിൽ ശൗല് അക്കാലത്ത് ഉപയോഗിക്കുവാൻ കാരണം അസൂയയല്ല, വിശുദ്ധന്മാരോടുള്ള നീരസമല്ല, പ്രത്യുത താൻ വിശ്വസിച്ചു വരുന്ന ന്യായ പ്രമാണത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ഈ പുതിയ കൂട്ടമാളുകൾ ദുരുപദേശകരായിരുന്നു. യഹൂദന്റെ തിയോളജിയിൽ അവരുടെ മശിഹ കഷ്ടമനുഭവിക്കുകയോ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുകയോ തനിക്ക് അചിന്തനീയമായിരുന്നു. അപ്പോൾ താൻ വിശ്വസിച്ചു വരുന്ന വസ്തുതയിൽ അങ്ങേയറ്റം പ്രതിബദ്ധതയുണ്ടായിരുന്ന ആ അനുഗ്രഹീത ദൈവഭൃത്യൻ അല്ലെങ്കിൽ ഏകസത്യ ദൈവത്തെ ആരാധിച്ചിരുന്ന, യഹോവയെ തന്നെ ആരാധിച്ചിരുന്ന അദ്ദേഹത്തിന് ഈ പുതിയ കൂട്ടരെ ദുരുപദേശകരായി കാണുകയും അവരെ നശിപ്പിച്ചേ പറ്റൂ എന്നുള്ള വാശിയിലാണ് താൻ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണമേ, ആ നിലയിൽ ഒരു പീഡ ഏതെങ്കിലും കോണിൽ നിന്നുണ്ടാകുന്നെങ്കിൽ വിജയം സുനിശ്ചിതം. അവരെ കൊണ്ട് ഈ സുവിശേഷം ദൈവം പറയിപ്പിക്കും. അങ്ങനെ പീഡകനായി നടന്ന് സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ വസ്ത്രം കാത്ത ഈ വിദ്യാസമ്പന്നനായ മനുഷ്യൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായവൻ, പരീശന്മാരിൽ ജനിച്ച പരീശനായ ഈ മത തീവ്രവാദി, അദ്ദേഹത്തെയാണ് ദൈവം എന്തിന് തിരഞ്ഞെടുത്തത്? ഈ സുവിശേഷത്തിന്റെ വക്താവായി ലോക രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത്. രാത്രി ഒരു വസ്തുത ഓർപ്പിക്കട്ടെ, അസൂയാലുക്കൾ എത്ര തന്നെ ഉയർന്നാലും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. എന്നാൽ ആദർശപരമായ തീവ്രത കൊണ്ട് ആരെങ്കിലും നമുക്കെതിരെ പോരാടുവാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരൊറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, അവരായിരിക്കും നാളത്തെ ഇവിടുത്തെ സുവിശേഷ വാഹകർ. IPC ക്ക് അഭിമാനിക്കത്തക്കവണ്ണം ദൈവം പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് വേറിട്ട് ചിന്തിക്കുന്നതും നല്ലതായിരിക്കും, സ്വയം വിമർശനവും നല്ലതായിരിക്കും. ഇന്നിവിടെ അതിഥികളായി പലരും ഉണ്ടെന്ന് എനിക്കറിയാം, നമ്മൾ കുടുംബം മാത്രമല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, IPC യിൽ ഉണ്ടോ ഒരു റീജിയൻ പ്രസിഡന്റ് മലയാളി അല്ലാത്ത? പ്രിയ ദൈവമക്കളെ, ഉണ്ടായിരിക്കാം, ആന്ധ്രയിൽ നിന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു റീജിയനോടുള്ള ബന്ധത്തിൽ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നവർക്ക് അതിൻ്റെ നേതൃത്വത്തിൽ വരുവാൻ ദൈവം അവസരം തന്നു. നല്ല കാര്യം, അതിൽ ഒരു ദോഷവുമില്ല. എന്നാൽ നമ്മുടെ ചിന്ത അല്പം കൂടെ വികസിക്കണം. വിശാലമായി നീങ്ങുവാൻ നാം തയ്യാറാകണം. സുവിശേഷം നിമിത്തം പീഡിപ്പിക്കുവാൻ തയ്യാറായി വരുന്നവരെ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ദൈവം ഉയർത്തത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഇപ്രകാരം ഉപയോഗിക്കുമ്പോൾ തൻ്റെ ബോധ്യങ്ങൾ നിമിത്തമാണ്. താൻ സുവിശേഷത്തിന് വിരോധമായും സുവിശേഷത്തിന് അനുകൂലമായും പ്രവർത്തിക്കുവാനിടയായി തീർന്നത്. പിന്നീട് ഉപയോഗ സുവിശേഷത്തിന് എതിരെ അല്ലെങ്കിൽ സുവിശേഷകർക്കെതിരെ പീഡയഴിച്ചുവിട്ട ഒരാളാണ് ഹെരോദാവ്. അദ്ദേഹം ജനപ്രീതിക്കായി, താത്വികമായ എതിർപ്പല്ല, ആദർശപരമായ എതിർപ്പല്ല, ഉപദേശപരമായ എതിർപ്പല്ല, ജനപ്രീതിക്കായി തൻ്റെ വൈകൃതവും വൈകല്യവും മറച്ചു വെക്കാനായിട്ടായിരുന്നു. പിന്നെ ഫിലിപ്പിയിലുണ്ടായ പീഡ മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല, തങ്ങളുടെ ലാഭം പോയി പോകുന്നു എന്നുള്ളത് നിമിത്തമായിരുന്നു. ബിസിനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. വരുമാനം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടായിരുന്നു. പോരാ, വേറെ പീഡനവും നാം വായിക്കുന്നുണ്ട് എഫസോസിൽ. അതെന്താണ്? വരുമാനം നഷ്ടപ്പെടുമെന്നും അവരുടെ ജാതീയ സങ്കല്പങ്ങളിലെ ദേവീ ദേവതകളുടെ പ്രാമാണികത്വം നഷ്ടപ്പെടുമെന്നും കരുതിയാണ് അവർ പീഡ അഴിച്ചുവിടുവാനിടയായി തീർന്നത്. ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാര് അപ്പോസ്തലനായ പൗലോസിനെ ഒടുവിലായി പീഡിപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുമ്പോൾ അവരെ ഭരിച്ചിരുന്നത് തെറ്റിദ്ധാരണ. പൗലോസിന്റെ കൂടെ ഒരു വിജാതീയൻ ഉണ്ടായിരുന്നു, ദേവാലയത്തെ അവൻ അശുദ്ധമാക്കി എന്ന കാരണം പറഞ്ഞാണ് ഈ പൗലോസിനെതിരെ പീഡകർ പുറപ്പെട്ടത്. എന്നാൽ ഇവയെ നേരിട്ട, ഇങ്ങനെയൊക്കെയുള്ള പീഡയെ നേരിട്ട വിശുദ്ധന്മാർ എപ്രകാരമാണ് അതിനെ നേരിട്ടത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പറയട്ടെ, അന്നത്തെ സന്നദ്ധരി സംഘം യഹൂദന് അതേ നേതൃത്വം നൽകുമ്പോൾ ദൈവമക്കൾക്ക് അന്ന് അപ്പോസ്തലന്മാരുടെ സംഘം എന്നൊരു കൂട്ടരുണ്ട്. അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പീഡ അനുഭവിച്ചപ്പോൾ എപ്പോഴും സംഭവിച്ചത് ദൈവസഭ മുട്ടിന്മേലിരുന്നു. അവർ പ്രാർത്ഥിച്ചു, അവർ നിരന്തരമായി പ്രാർത്ഥിച്ചു, 24 മണിക്കൂറും പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് പീഡയെ അവർ നേരിട്ടത്. പോരാ, പീഡയെ നേരിടുവാൻ പിന്നീട് അവരെ ഉപയോഗിച്ചതായ മാർഗം എന്തൊക്കെയാണ്? അവർ ഈ പീഡ ലഭിച്ചു കഴിഞ്ഞ്, ശിക്ഷ ലഭിച്ചു കഴിഞ്ഞ്, അപഹാസ്യരായി കഴിഞ്ഞ് വീടുതോറും ശക്തിയുക്തം ഈ സന്ദേശം അറിയിച്ചു. ദേവാലയത്തിൽ ഈ ശക്തി, ഈ വചനം അവർ ശക്തിയുക്തം അറിയിച്ചു. ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും യഹൂദയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ചിതറിപ്പോയവർ വചന സുവിശേഷിച്ചും കൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും പകരം ചെയ്യുവാൻ വേണ്ടി നീങ്ങിയില്ല. തനിക്ക് പീഡ വരാൻ പോകുന്നുവെന്ന് ദൂതുതാൻ കേട്ടപ്പോൾ തന്നോട് സിമ്പതിയുള്ളവരുണ്ടായിരുന്നു. അവരെന്തു പറഞ്ഞു? നിനക്കങ്ങനെ ഭവിക്കരുത്, നീ യെരുശലേമിൽ പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് താൻ പോയ ഇടങ്ങളിലെല്ലാം തന്നെ തനിക്ക് മുന്നറിയിപ്പ് നൽകുമ്പോഴും എന്റെ ഹൃദയം തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പീഡയെ നേരിട്ടു. പോരാ, തൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണ് നടന്നത്. ഓരോ സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവ് തന്നോട് എന്ത് പറയുന്നു എന്ന് കേൾക്കുവാൻ തനിക്കൊരു കാതുണ്ടായിരുന്നു, മടക്കുവാൻ ഒരു മുട്ടുണ്ടായിരുന്നു, അടയ്ക്കുവാൻ ഒരു കണ്ണുണ്ടായിരുന്നു, കൂപ്പുവാൻ ഒരു കൈയുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് അപ്പോസ്തലനായ പൗലോസ് നീങ്ങി. എന്നെ കേൾക്കുന്ന സഹോരി സഹോരന്മാരെ, പീഡയെ നമ്മൾ നേരിടേണ്ടത് നമ്മുടെ രാഷ്ട്രീയ ബലം കൊണ്ടല്ല, പീഡയെ നമ്മൾ നേരിടേണ്ടത് നമ്മുടെ ബുദ്ധി വൈഭവം കൊണ്ടല്ല. പീഡയെ നേരിടുവാൻ ദൈവം തന്നിരിക്കുന്ന ഉപാധി, ആയുധം പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാനുള്ള മനസ്ഥിതിയാണ്. എങ്കിലും ഒരു വശം മറക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൈസരെ അഭയം ചൊല്ലിയതായി നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൈസരെ അഭയം ചൊല്ലി? എന്തേ, രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്ക് അഭയം ചൊല്ലാൻ പാടുണ്ടോ? എന്തുകൊണ്ട് അവരെ അഭയം ചൊല്ലാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അഭയം ചൊല്ലിക്കൂടാ? നീതിന്യായ വ്യവസ്ഥിതിയെ നമ്മൾ ആശ്രയിക്കാമോ? എന്നാൽ പൗലോസ് എന്തുകൊണ്ട് അപ്രകാരം ആശ്രയിച്ചു എന്നുള്ളതിന് തെളിവ് വേദപുസ്തകം നൽകുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ദൈവത്തിങ്കിൽ നിന്ന് ദൂത് പ്രാപിച്ച് റോമിൽ താൻ പോകേണ്ടി വരുമെന്നും റോമിൽ പോകുവാനുള്ള സാധ്യത കൈസരെ അഭയം ചൊല്ലുന്നതിനാലാണെന്നും തിരിച്ചറിഞ്ഞ വിവേചനാത്മാവുണ്ടായിരുന്ന അപ്പോസ്തലനായ പൗലോസ് അക്കാലത്തെ പാക്സ് റോമന, റോമൻ സമാധാനത്തിന് ഉപാധിയാകുന്നതായിട്ടുള്ള ആ നീതിന്യായ വ്യവസ്ഥിതിയെ അവലംബിക്കുന്നതിന് സന്നദ്ധനാകുകയായിരുന്നു. എങ്കിലും നമുക്കറിയാം, അതേ റോമൻ ഭരണകൂടമാണ് അപ്പോസ്തലനായ പൗലോസിനെ ഒടുവിലായി ഗളച്ഛേദം ചെയ്തത്. ഇന്ന് രാത്രി ഒരു വസ്തുത ഓർപ്പിക്കട്ടെ, ദൈവഹിതപ്രകാരം തന്നെ നമ്മൾ നീങ്ങിയാലും, ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ നീങ്ങിയാലും പീഡ അതുകൊണ്ട് ഒഴിയണമെന്നില്ല. എത്ര വിവേചന വരത്തോടുകൂടെ നമ്മൾ നീങ്ങിയാലും പീഡ ഒഴിയണമെന്നില്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നുവെങ്കിൽ, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നെങ്കിൽ, പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി കാരാഗ്രഹത്തിൽ അടച്ചുവെങ്കിൽ, അവിടെയൊക്കെയും ദൈവത്തിനൊരു ഹിതമുണ്ടായിരുന്നു. ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മെ എക്കാലത്തും ഭരിക്കണം. പ്രിയ ദൈവമക്കളെ, പീഡ ഒരു കാലത്തും നമ്മെ നശിപ്പിക്കാനുള്ളതല്ല. ഇവിടെ കർത്താവിന്റെ ദാസന്മാര് പറഞ്ഞതെല്ലാം തന്നെ അത് തന്നെയാണല്ലോ. പകരം അത് നമ്മെ വളർത്തുവാനുള്ള വളമാണ്. ഹല്ലേലൂയ. പീഡാനുഭവിച്ചവരുടെ ധൈര്യം, അവരുടെ ബോധ്യം, അവരുടെ സമർപ്പണം, ഇവയായിരുന്നു പീഡയെ അതിജീവിച്ച ഘടകം. ഒറീസയിലോ ജാർഖണ്ഡിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഇതര വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നമ്മുടെ കൂട്ടുശുശ്രൂഷന്മാർ അധ്വാനിക്കുമ്പോൾ ഇന്ന് രാത്രി അവരോടായി എനിക്ക് പറയുവാനുള്ളത്, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. മാനുഷിക സഹായങ്ങൾ ലഭ്യമാണ്, ലഭ്യമാകാൻ സാധ്യതയുള്ളപ്പോൾ ദൈവാലോചന പ്രകാരം അതിൽ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആത്യന്തികമായി നടക്കാൻ പോകുന്ന ദൈവഹിതം മാത്രമായിരിക്കും. ഇനിയും ഗുരുവും കർത്താവുമായ യേശുവിങ്കിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ തന്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. ഇന്നൊരു കാര്യം ഓർപ്പിക്കട്ടെ, പൗലോസ് മാത്രമല്ല, ലോകപ്രകാരമുള്ള വിവിധ തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും യാഥാർത്ഥ്യമാകാതിരുന്ന തമിഴ് ഈഴത്തിനു വേണ്ടി സാക്രിഫിഷ്യൽ ട്രൂപ്പുകളാകുവാൻ, സൂയിസൈഡൽ സ്ക്വാഡുകളാകുവാൻ എത്രയോ ആയിരങ്ങൾ തയ്യാറായി. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ ഒരിക്കലും അവരുടെ സ്വപ്നം പൂവണിഞ്ഞില്ല. എന്നിട്ടും അവർ വിശ്വസിച്ച ബോധ്യത്തിന് വേണ്ടി ചാകുവാൻ അവർ തയ്യാറായി. ഒരിക്കലും യാഥാർത്ഥ്യമാകാതിരുന്ന ഖലിസ്ഥാൻ, ആ ഖലിസ്ഥാന് വേണ്ടി എത്രയോ പഞ്ചാബികൾ അതേ രക്തസാക്ഷികളായി. എന്നെ അസ്തമിച്ചു പോയ ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കാരണമായി തീർന്ന ഘടകം നമുക്കറിയാമല്ലോ. ദൈവവിശ്വാസം മനുഷ്യനെ അതേ കഷ്ടപ്പെടുവാൻ അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ദൈവവിശ്വാസം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ഇതിനപ്പുറത്ത് പ്രത്യാശിക്കുവാൻ ഒന്നുമില്ല എന്നുള്ള തത്വസംഹിത അവരെ പഠിപ്പിച്ചിട്ട് തൊഴിലാളികൾ ഒന്നടങ്കം എന്തു ചെയ്തു, അവരുടെ ജന്മിമാർക്കെതിരെ പോരാടുവാൻ ആ റഷ്യയിലെ പീസൻസ് തയ്യാറായി. അങ്ങനെ രക്തരൂക്ഷിത വിപ്ലവത്തിൽ നിന്ന് മുക്കിയെടുത്ത ചെങ്കൂറ തുണിക്ക് മുമ്പിൽ ലോകത്തിലെ മൂന്നിൽ രണ്ട് രാഷ്ട്രങ്ങൾ ഒരു കാലത്ത് അണിനിരക്കാൻ തയ്യാറായി. പക്ഷേ അത് മൗഢ്യമാണെന്ന് ലോകം തെളിയിച്ചു, ചരിത്രം തെളിയിച്ചു. അങ്ങനെയെങ്കിൽ എന്നേക്കും നിലനിൽക്കുവാൻ പോകുന്ന നിത്യ രാജ്യത്തിന് വേണ്ടി, ദൈവ രാജ്യത്തിന് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് സാക്രിഫിഷ്യൽ ട്രൂപ്പുകളായിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് സൂയിസൈഡൽ സ്ക്വാഡുകളായിക്കൂടാ, എന്തുകൊണ്ട് കുറഞ്ഞ പക്ഷെ ജീവിച്ചുകൂടാ? ഹല്ലേലൂയ. സന്തോഷമുണ്ടോ ദൈവമക്കളെ? കർത്താവിന്റെ ദാസന്മാരിൽ ഒരാൾ ഒരിക്കൽ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, ദൈവത്തിന് വേണ്ടി മരിക്കാൻ എളുപ്പമാ, ജീവിക്കാനാ ബുദ്ധിമുട്ടെന്ന്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ നാം രക്തസാക്ഷികളാകത്തൊക്കെ ഉള്ളൊരു പീഡ നമ്മുടെ മുൻപിൽ ഇല്ലായിരിക്കാം, പക്ഷേ ജീവിതം തെളിയിച്ചു കാണിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അതിന്റെ അർത്ഥം വെറും പ്രാണനല്ല, ജീവിതത്തിൽ വലുതെന്ന് കരുതുന്ന ഒക്കെയും തൃണവൽ കണിക്കുവാൻ താൻ തയ്യാറായി എന്നുള്ളതാണ്. എന്റെ യേശുവും തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇതുവരെ പറഞ്ഞത് മുഴുവൻ മറന്നേരെ, ഇനി പറയുന്ന മറക്കരുത്. ഓർത്തു നോക്കൂ, യേശുവിനെ ക്രൂശിച്ചു, പക്ഷേ യേശു മരിച്ചില്ലെന്ന് കരുതുക. മണിക്കൂറുകൾക്ക് ശേഷം യേശുവിനെ ക്രൂശിൽ താഴെ ഇറക്കി, ആണി പിഴുതു മാറ്റി, അതേ മുൾക്കുരീടം മാറ്റി, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ആംബുലൻസ് വന്നു, യേശുവിനെ കൊണ്ടുപോയി എമർജൻസിയിൽ അറ്റൻഡ് ചെയ്യിച്ചു, അഡ്മിറ്റായി. രണ്ടാഴ്ച കൊണ്ട് യേശു സുഖം പ്രാപിച്ചു. യേശു പിന്നെയും പ്രവർത്തിക്കുവാൻ തുടങ്ങി. നിങ്ങൾ പറയൂ, എന്തേ നമ്മൾ ഇന്നിവിടെ കാണുമായിരുന്നോ? നമ്മുടെ ഗുരുവും കർത്താവുമായ സാക്ഷാൽ ദൈവപുത്രനായ യേശുവിന് പോലും ഫലം പുറപ്പെടുവിക്കുവാൻ ചാകേണ്ട ആവശ്യമുണ്ടായിരുന്നു, മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഒരു വസ്തുത ഓർപ്പിക്കട്ടെ, ഫലമുണ്ടാകണമോ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിൽ? ഫലമുണ്ടാകണമോ, വളർച്ച ഉണ്ടാകണമോ? നാം മരിച്ചേ പറ്റൂ. മരിക്കുന്നത് രക്തസാക്ഷിത്വ മരണം മാത്രമല്ല, സ്വയത്തിന് നാം മരിക്കണം, ജഡത്തിന് നാം മരിക്കണം, ലോകത്തിന് നാം മരിക്കണം. നമ്മെ തിരക്കുമ്പോൾ നമ്മുടെ ഡെഡ് ബോഡി കിട്ടണം, ദൈവം നമ്മളെ തിരക്കുമ്പോൾ നമ്മളെ ജീവനോടെ കിട്ടണം. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിലെല്ലാവർക്കും ഏറ്റവും വലുത് എന്താണെന്ന് അറിയാമോ? ഞാൻ റിച്ചാർഡ് ഉംബ്രാണ്ട് ചില വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ല സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചു. എല്ലാവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമ്പർ വൺ, ഐ. ഞാൻ ഉടനെ മനസ്സിൽ പറഞ്ഞു, ബാലകനായിരുന്നിട്ടും ഞാൻ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു, പൊതുവെ പറഞ്ഞു കേൾക്കുന്ന കാര്യമുണ്ടല്ലോ, എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, അപ്പൊ രണ്ട് ഭാര്യ മൂന്ന് മക്കൾ. ഞാൻ ആ പിഞ്ചു മനസ്സിൽ അങ്ങനെ കരുതി. പക്ഷേ റിച്ചാർഡ് ഉംബ്രാണ്ട് വീണ്ടും പറയുന്നു, ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അതിപ്രധാനം നമ്പർ ടു, ഐ. നമ്പർ ത്രീ, നത്തിങ് ബട്ട് ഐ. എല്ലാവർക്കും ഒന്നേ ഉള്ളൂ പ്രധാനം, ഞാൻ. പൗലോസ് അതുകൊണ്ട് തന്നെ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ക്രിസ്തുയേശുവിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. രക്തസാക്ഷിയാകുന്ന കാര്യമല്ല പൗലോസ് പറഞ്ഞത്, ദിവസവും മരിക്കണം, ദിവസവും മരിക്കണം. മറ്റാരെങ്കിലും പീഡിപ്പിച്ചിട്ട് നാം ചാകുകയല്ല, പകരം അവനവൻ തന്നെ മരിക്കുവാൻ തക്കവണ്ണം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്നെ ശരീരത്തെ ദണ്ണിപ്പിച്ചടിമയാക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൂട്ടുശുരുഷന്മാരെ, എന്നെ കേൾക്കുന്ന സഹോരി സഹോരന്മാരെ, ഉച്ചഭാഷയുടെ ശബ്ദപരിധിയില് ഈ ടെലിവിഷൻ പ്രക്ഷേപണം നിമിത്തം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നിന്റെ ആവശ്യം എന്താണെന്നറിയാമോ? നമ്മിലെ ഞാൻ മരിക്കുക. പ്രാണനെ വിലയേറിയതായി എണ്ണാത്തവന് സ്ഥാനം വലുതല്ല, പ്രാണനെ വലുതായി എണ്ണാത്തവന് മാനം വിഷയമല്ല, പ്രാണനെ വിലയേറിയതായി എണ്ണാത്തവന് ലോകത്തിന്റെ താടിമോടികൾ ഒരു വിഷയമല്ല. അവൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ അവനത് ലാഭമാണ്. സ്വാഗതം ചെയ്യാൻ നമുക്ക് പീഡയെ, ഏൽപ്പിക്കാം ശരീരത്തെ പീഡയ്ക്ക് വേണ്ടി. ഓ, അങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നാം ഉൾപ്പെടുന്ന പ്രസ്ഥാനം. ഓർക്കണം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ദൈവം വിടുവിച്ചത് തീയിൽ ഇടാതെയല്ല, തീയിൽ വീണിട്ട് ഒരു കേടും ഭവിക്കാതെയാണ്. പ്രൈസ് ഗോഡ്! എന്റെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് മരിക്കാതെയല്ല, മരിച്ചിട്ട് മൂന്നാം ദിവസം ശക്തിയോട് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇതൊരു പ്രിൻസിപ്പിൾ ആണ് ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയെ. ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ പീഡ നമുക്കൊരു വിഷയമല്ല, നിന്ന നമുക്കൊരു വിഷയമല്ല. ജീവൻ വലുതായി കാണാത്ത, സ്ഥാനമാനങ്ങൾ വലുതായി കാണാത്ത, പേരും പെരുമയും പ്രശസ്തിയും വലുതായി കാണാത്ത, അതേ യാതൊരു വിധ മറ്റ് കാര്യങ്ങളും വലുതായി കാണാതെ സ്വന്തം ജീവനെ പോലും തൃണകൾ ഗണിക്കുന്നവനെ, അവരെ കൊണ്ട് ദൈവം വളർത്തിയതാണ് ഈ പ്രസ്ഥാനം. അവരെ കൊണ്ട് ദൈവം പാകിയ വിത്തിൽ നിന്ന് കിളിച്ചു വന്നവരാണ് ഇവിടെ കാണുന്ന ദൈവമക്കൾ. തലമുറ തലമുറകളായി ഈ കർത്താവിനെ വാഴ്ത്തുവാൻ, അവന്റെ നാമം ഉയർത്തുവാൻ ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് മാതൃക കാണിക്കണം. നമ്മളെ തന്നെ വെറുമയായി എണ്ണുവാൻ, സ്വയം ചാകുവാൻ, ജഡം ചാകുവാൻ, ലോകത്തിന് മരിക്കുവാൻ, പിശാചിന് മരിക്കുവാൻ, പ്രാണനെ വിലയേറതായി എണ്ണാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സന്തോഷമുണ്ടോ ദൈവമക്കളെ? കരമുയർ ദൈവത്തെ സ്തുതിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.
അല്പസമയം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ.
എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടിക്കാം. എല്ലാവരും എഴുന്നേറ്റ്, പ്രൈസ് ദി ലോർഡ്.
യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം പ്രേമകാന്തരെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം േമകാന്തരെ കാണാം സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം പ്രേമകാന്തരെ കാണാം സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാം പ്രേമകാന്തരെ കാണാം കഷ്ടതയേറെ സഹിച്ചവരും കൊണ്ടു മരിച്ചവരന്ന് വശിഹായോട് വാഴുമതാക്ക് സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് വശിഹായോട് വാഴുമതാക്ക് യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം പ്രേമകാന്തരെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം പ്രേമകാന്തരെ കാണാം ഉന്മണി മാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം തതരെന്നെ ധരിപ്പിക്കുമെന്ന് ഉന്മണി
മാലയ
കണ്ണുനീരാകൊഴിഞ്ഞിരുമേ ആയിരം ആണ്ടു വസിക്കും അവരുടെ നാട്ട് എനിക്കായൊരുക്കിയ വീട്ട് കണ്ണുനീരാകൊഴിഞ്ഞിരുമേ ആയിരം ആണ്ടു വസിക്കും അവരുടെ നാട്ട് യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം പ്രഭകളില്ലവിടെ പ്രശോഭിതമായൊരു നാട് ിലവിടെ പ്രശോഭിതമായൊരു നാട് മാരു ജീവികൾ പാടുമവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം കല്ലോരു ഭൂവന ദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം എണീക്കു തരും ശുഭ്രവസ്ത്രം കണ്ണുവിരാകൊഴിഞ്ഞിരുന്നെ ആയിരം ആണ്ടു വസിക്കും അവരുടെ കാട്ട് എനിക്കാരൊരുക്കിയ വീട്ട് കണ്ണുവിരാകൊഴിഞ്ഞിരുന്നെ ആയിരം ആണ്ടു വസിക്കും അവരുടെ നാട്ട് എനിക്കാരൊരുക്കിയ വീട്ട് കണ്ണുവിരാകെ ഒഴിഞ്ഞിടുവേ ആയിരം ആണ്ടു വസിക്കും അവരുടെ നാട്ട് എനിക്കാരൊരുക്കിയ വീട്ട് കണ്ണുവിരാകെ ഒഴിഞ്ഞിടുവേ ആയിരം ആണ്ടു വസിക്കും അവരുടെ നാട്ട് കണ്ണുനീരാകൊഴിഞ്ഞിരുവേ ആയിരം ആണ്ടു വസിക്കും അവരുടെ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം
Oh, 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 oh